ഓസ്ട്രേലിയ അവസരങ്ങളുടെ നാടെന്ന് പലരും കരുതുമ്പോൾ സിഡ്നി നഗരത്തിന് തൊഴിലവസരങ്ങളുടെ കാര്യത്തിലും ജീവിത സൗകര്യങ്ങളുടെ കാര്യത്തിലും പലപ്പോഴും മുൻഗണന നൽകിയിരുന്നു. എന്നാൽ കുറച്ചു വർഷങ്ങളായി സിഡ്നിയിലെ അമിതമായ ജീവിത ചെലവ് താങ്ങാൻ കഴിയുന്നതിലും കൂടുതലായി മാറുന്നുവെന്നാണ് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത്. സിഡ്നിയിൽ 28 വർഷം മുൻപെത്തിയതാണ് ജോൺ ജേക്കബ്. ഓസ്ട്രേലിയയിലെത്തിയ ആദ്യ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ജോണും കുടുംബവും വീട് വാങ്ങിച്ചു. എന്നാൽ ജീവിത ചെലവുകൾ കൂടിയിരിക്കുന്നത് സിഡ്നിയിൽ തുടരാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഇവരെ എത്തിച്ചിരിക്കുകയാണ്.
ഞാൻ 96 ഇവിടെ വന്നത്, 91-92 ഇവിടെ എത്തിയത്. 96 ഞാൻ വീട് മേടിച്ചു. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലി ഉണ്ടായിരുന്നു, മിച്ചം പിടിച്ച്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ 200,000 ഒരു 3-bedroom, 4-bedroom ഹൗസ് കിട്ടുമായിരുന്നു. അപ്പൊ അന്ന് അത് വാങ്ങിച്ച് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് നടത്തി കുറച്ചുകൂടെ വലിയൊരു വീട് വാങ്ങി. അങ്ങനെ അത് കഴിഞ്ഞു നമ്മുടെ ജീവിത സാഹചര്യം മാറുന്നതനുസരിച്ച് നമ്മള് കുറച്ചുകൂടെ എപ്പോഴും ഇമ്പ്രൂവ്മെന്റ് നോക്കുമായിരുന്നു. അത് കഴിഞ്ഞ ഇപ്പം ഇപ്പോഴത്തെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വീടുണ്ട്, മോർഗേജ് എപ്പോഴും പേ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഞാനിപ്പോ പാർട്ട് ടൈം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇൻകം കുറഞ്ഞു, ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും മാറണമെന്ന് ഉദ്ദേശിക്കുന്നു. ബ്രിസ്ബൻ അല്ല, മെൽബൺ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
ഇന്ത്യയിൽ നിന്ന് ആദ്യം സിഡ്നിയിലേക്ക് കുടിയേറിയെത്തിയ പല മലയാളികളും മറ്റ് ഓസ്ട്രേലിയൻ നഗരങ്ങളിലേക്ക് മാറിയ കാര്യം ജോൺ ചൂണ്ടിക്കാട്ടുന്നു.
ഇപ്പോൾ ന്യൂ സൗത്ത് വെയിൽസ്, പ്രത്യേകിച്ച് സിഡ്നിയിൽ, ഒരു നോർമൽ ഫാമിലിക്ക് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്നു. ഇവിടുത്തെ ഒരു ഫാമിലിക്ക് സ്റ്റാൻഡേർഡ് മോർഗേജ് എന്ന് പറയുന്ന ഒരു 800,000 മുതലും 1 million വരെയാണ്. അതിന്റെ റീപേയ്മെന്റ് ഒപ്പം തന്നെ മറ്റുള്ള ചെലവുകൾ, ഹോം ബിൽഡിംഗ് ആൻഡ് കണ്ടൻസ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം, മോട്ടോർ വെഹിക്കിൾ എക്സ്പെൻസസ്, കൗൺസിൽ റേറ്റ്സ്, വാട്ടർ റേറ്റ്സ്, എനർജി ചാർജസ് ആണെങ്കിലും ന്യൂ സൗത്ത് വെയിൽസിൽ ഏറ്റവും ഹയസ്റ്റ് ആണ് ഇപ്പം. അതോടൊപ്പം പിള്ളേരെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, അവരുടെ എക്സ്പെൻസസ്, പിന്നെ ഡേ ടു ഡേ ലിവിങ് എക്സ്പെൻസസ് എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് രണ്ട് പേരൻസും ജോലി ചെയ്യുന്ന ഫാമിലിക്ക് പോലും വഹിക്കാൻ വളരെ പ്രയാസമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പം സിഡ്നിയിലുള്ളത്. കൂടാതെ സിഡ്നിയിൽ ജോലി കിട്ടാൻ പ്രയാസമായി തുടങ്ങി. അതുകൊണ്ട് തന്നെ പല മലയാളികളും ഇൻഡസ്ട്രീസിലേക്ക് താമസം മാറ്റുന്നു അല്ലെങ്കിൽ മാറ്റാൻ ആലോചിക്കുന്നുണ്ട്. എനിക്ക് അറിയാവുന്ന 3 families ഇവിടെ നിന്നും ബ്രിസ്ബൻ, മെൽബൺ, പെർത്ത് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് അടുത്ത കാലത്ത് മാറി താമസിച്ചു. ഇങ്ങനെയുള്ള ഒരു 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 ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു പരക്കം പാച്ചിലാണ് ഇപ്പോഴത്തെ മലയാളി മൈഗ്രൻസ് എന്ന് പറയുന്നില്ല, എല്ലാ മൈഗ്രൻസിനും തന്നെയായിരിക്കണം സ്ഥിതി.
ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതൽ ജീവിത ചെലവുള്ള നഗരമാണ് സിഡ്നി. വീടുകളുടെ ശരാശരി വില $1 million ആണെന്നുള്ള കാര്യമാണ് സിഡ്നിയിൽ മൂവ് റിയൽറ്റി നടത്തുന്ന റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ജോഷി ജോൺ പറയുന്നത്. മറ്റു നഗരങ്ങളെ അപേക്ഷിച്ച് സിഡ്നിയിലെ വാടകയും കൂടുതലാണ്.
ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ബേസിക്കലി ഒരു എക്സ്ട്രോർഡിനറി ലീപ്പ് എടുത്തത് ഒരു കഴിഞ്ഞ 2-3 വർഷമായിട്ടാണ്. ഒരു 2016, end of 2015, 2016-17 റിയൽ എസ്റ്റേറ്റ് ഭയങ്കരമായിട്ടൊരു ലീപ്പ് എടുത്തത്. അതുകൊണ്ട് അത് അഫോർഡബിലിറ്റി, എസ്പെഷ്യലി പുതിയ ആൾക്കാർ, പുതിയ യങ്സ്റ്റേഴ്സിനെയൊക്കെ അഫോർഡബിലിറ്റി ഇഷ്യൂ ആക്കി കൊണ്ടുവന്നു. ഇപ്പോൾ സിഡ്നിയിൽ ഒരു ആവറേജ് വീട് ഹൗസിംഗ് പ്രൈസ്, ഫോർ എക്സാമ്പിൾ ഞാൻ റിയൽ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന കാരണം ഒരു ഹൗസിംഗ് പ്രൈസ് $1 million ആണ് ആവറേജ് പ്രൈസ്. എസ്പെഷ്യലി പുതിയതായി വരുന്നവർക്കും യങ്സ്റ്റേഴ്സിനും അത് ഇറ്റ്സ് ബിയോണ്ട് ദിയർ അഫോർഡബിലിറ്റി. ഇതാണ് അത് കാരണമായിരിക്കും മെയിൻലി അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത്. സെയിലിന്റെ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് റെന്റിന്റെയും പൈസ കൂടിയിട്ടുണ്ട്. കാരണം പൈസ, റെന്റ് കൂടുമ്പോഴാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി കൂടുമ്പോഴാണ് പ്രോപ്പർട്ടിയുടെ പ്രൈസും കൂടുന്നത്. അത് രണ്ടും ഇന്റർ റിലേറ്റഡ് ആണ്. അത് കാരണം റെന്റും കൂടിയിട്ടുണ്ട്. സേഫ് ഒരു ചിലപ്പോ ഒരു 2-bedroom മെൽബണിൽ വരുന്നത് 350 ആണെങ്കിൽ സിഡ്നിയിൽ ഒരു ആവറേജ് വരുന്നത് 450-500 ആണ്. അഗെയിൻ അത് ക്ലോസർ ടു ദ സിറ്റിയുടെ ക്ലോസർ, സിഡ്നി സെന്റർ CBDക്ക് ക്ലോസർ ആകുമ്പോൾ അത് അതിലും കൂടും. അപ്പൊ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ഒരുവിധത്തിലും മലയാളികൾ ഒരുവിധമൊക്കെ അഫോർഡബിൾ ആൾക്കാരാണ്. പക്ഷേ ഇവിടെ സിറ്റിയിലെ അടുത്തേക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റിയിൽ നിന്ന് ദൂരെ പോകുന്നു. ഫോർ എക്സാമ്പിൾ ചില ആൾക്കാർ ഇപ്പോ സിഡ്നി സൈഡിൽ നിന്ന് വരുമ്പോൾ അവര് ന്യൂ കാസിൽ ഏരിയയിലേക്ക് മാറിപ്പോകുന്നു. അവിടെ വീട് തിരിങ്കുടിയും സ്ഥലവും, തിരിങ്കുടിയും കൂടുതൽ സ്ഥലമുള്ള വീടുകളും അങ്ങനെ റെന്റ് കുറവാണ്. ഇപ്പം വീടുകൾ വാങ്ങാൻ ചീപ്പാണ്. അവിടെ ഹോസ്പിറ്റലുണ്ട്. അപ്പൊ ഒരുവിധം നഴ്സുമാർ അങ്ങനെയുള്ളവരൊക്കെ അങ്ങോട്ട് മാറുന്നുണ്ട്. റീജിയണൽ സൈഡിലേക്ക് കുറേയായിട്ട് പുഷ് വരുന്നുണ്ട് സിറ്റിയിൽ അഫോർഡ് ചെയ്യാത്ത കാരണം. പുതിയ ഡെവലപ്മെന്റ് സൈറ്റുകളിലേക്ക് ആൾക്കാർ മാറുന്നുണ്ട്. ചില ആൾക്കാർ പിന്നെ ജോബും അഫോർഡബിൾ ലിവബിലിറ്റിയും കൂടി നോക്കുമ്പോൾ അവർ മറ്റ് സ്റ്റേറ്റിലേക്ക് മാറുന്ന ആൾക്കാരുണ്ട്. ഒരു പ്രോപ്പർട്ടി ഞങ്ങൾ മാനേജ് ചെയ്യുന്ന പ്രോപ്പർട്ടിയുടെ ഓണേഴ്സ് അവര് പെർത്തിലേക്ക് മാറി കഴിഞ്ഞ വർഷം. ഇപ്പോ എന്തുണ്ടായി, ഇപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾക്ക് ആ വീട് വിൽക്കണം, കാരണം സിഡ്നിയിലെ വീട് വിറ്റ് കഴിഞ്ഞാൽ അവർക്ക് $1 million കിട്ടും. അതിന്റെ പകുതി പൈസ ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ ഫുൾ ഇതിനേക്കാളും വലിയ വീട് വാങ്ങാം. അങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത ആൾക്കാരുണ്ട്. ഇപ്പൊ മാറിപ്പോയത് മലയാളിയാണ്.
സിഡ്നിയിൽ കാണുന്ന അമിത ചിലവ് പ്രതിസന്ധിക്ക് കാരണമാകുന്നതിന് ഒരു കാരണം ചിലവിന് അനുസൃതമായി ശമ്പളത്തിൽ വർധനവ് ഉണ്ടാകുന്നില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ പറയുന്നത്. കൂടാതെ കൗൺസിൽ റേറ്റുകളും ബോഡി കോർപ്പറേറ്റ് ചിലവുകളും കൂടുന്നതായി ജോഷി ജോൺ ചൂണ്ടിക്കാട്ടുന്നു.
കൗൺസിൽ റേറ്റ് ലാസ്റ്റ് ഇവിടെ കൗൺസിൽ പല ഇവിടെ പല കൗൺസിലുകളുണ്ട്. പക്ഷെ ഒരു കൗൺസിൽ അവർ ഇൻക്രീസ് ദ കൗൺസിൽ റേറ്റ് അറൌണ്ട് 20%, വിച്ച് ഇസ് എ ഹ്യൂജ് ഇൻക്രീസ്. അപ്പോ കൗൺസിൽ റേറ്റ്സ് പിന്നെ സ്ട്രാറ്റ, ഇപ്പൊ അപ്പാർട്ട്മെന്റിൽ താമസിക്കുകയാണെങ്കിൽ ദ ക്വാർട്ടർലി സ്ട്രാറ്റ വരുന്നത് ഇപ്പൊ ആവറേജ് വരുന്നത് 750 to 800 ആണ്. ആൻഡ് അവിടെ ലിഫ്റ്റ് മറ്റു സൗകര്യങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ സ്ട്രാറ്റ വരുന്നത് അറൌണ്ട് 1200 to 1600.
സിഡ്നിയിലെ അമിതമായ ജീവിത ചെലവുകൾ പലരെയും മറ്റു നഗരങ്ങളിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുമ്പോൾ ഇക്കാര്യം ഓസ്ട്രേലിയയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവർ പരിഗണിക്കുന്നുണ്ടോ എന്ന കാര്യമാണ് ഞാൻ പിന്നീട് അന്വേഷിച്ചത്. സിഡ്നി ഇപ്പോഴും കുടിയേറുന്നവരെ സംബന്ധിച്ചിടത്തോളം മുൻഗണനയുള്ള നഗരമായി ടി എൻ ലോയേഴ്സ് ആൻഡ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസിൽ മൈഗ്രേഷൻ ഏജന്റായ പ്രതാപ് ലക്ഷ്മണൻ പറയുന്നു. എന്നാൽ കുടിയേറി വന്നതിന് ശേഷം പലരും മറ്റു നഗരങ്ങളിലേക്ക് മാറുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു.
വിദേശത്ത് നിന്നുള്ള കുടിയേറ്റക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് ഏറ്റവും പ്രധാനമായിട്ട് നോക്കുന്നത് ഓസ്ട്രേലിയയിലെ അറിയപ്പെടുന്ന നഗരങ്ങൾ ഏതാണ് എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ പരിഗണന. അവർ വിദേശ രാജ്യങ്ങളിലായിരിക്കുമ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് കേട്ട് പരിചയപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളെ കുറിച്ചാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സിഡ്നിയും മെൽബണും ആണ് ആ വിഭാഗത്തിൽപ്പെടുന്ന നഗരങ്ങളായിട്ട് പുറത്ത് പലപ്പോഴും വിദേശത്ത് നിന്ന് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറ്റത്തിനായിട്ട് താല്പര്യപ്പെടുന്നവർ വന്നെത്തുവാൻ ആഗ്രഹിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. അവയിൽ തന്നെ സിഡ്നിയാണ് പലപ്പോഴും അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ളവർ കുടിയേറ്റത്തിനും സ്ഥിരതാമസത്തിനുമായിട്ടൊക്കെ ആദ്യഘട്ടത്തിൽ ഒരു മുൻഗണന നൽകി അപേക്ഷകൾ സമർപ്പിക്കുന്നത്. അപേക്ഷകൾ സമർപ്പിക്കുകയോ അതല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ എത്തിയതിന് ശേഷം താമസിക്കുവാനായിട്ട് മുൻഗണന കൊടുക്കുകയോ ചെയ്യുന്ന പ്രദേശങ്ങൾ. കൂടുതൽ കുടിയേറ്റം സിഡ്നിയിലേക്ക് നടക്കുന്നുണ്ട്, ആദ്യഘട്ടത്തിൽ പുറത്തുനിന്ന് വരുമ്പോൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് സത്യമാണ്. എന്നാൽ അതിനുശേഷം സിഡ്നിയിൽ വന്നതിന് ശേഷം അവിടുത്തെ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും അവരുടെ തൊഴിലവസരങ്ങൾ തൊഴിൽ മേഖലയിലുള്ള മറ്റ് നഗരങ്ങളെ അപേക്ഷിച്ച് ഒരുപക്ഷെ മെൽബണും സിഡ്നിയും ഒഴികെയുള്ള മറ്റ് നഗരങ്ങളെ അപേക്ഷിച്ചിട്ടുള്ള കടുത്ത മത്സരങ്ങളും അതിജീവിക്കുവാൻ വേണ്ടിയുള്ള പ്രയത്നങ്ങളുടെ മറ്റ് ഘടകങ്ങളും എല്ലാം ആലോചിക്കുമ്പോൾ പുതുതായി വരുന്ന കുടിയേറ്റക്കാർ പലപ്പോഴും ഓസ്ട്രേലിയയിലെ മറ്റ് തലസ്ഥാനങ്ങളിലേക്കോ സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങളിലേക്കോ അതല്ല എങ്കിൽ കുറച്ചുകൂടി റീജിയണൽ ഏരിയകളിലേക്കോ ഒക്കെ പോകുന്ന ഒരു പ്രവണത ഏതാണ്ട് ഒരു 5-10 വർഷക്കാലമായിട്ട് കണ്ടുവരാറുണ്ട്.
അധികൃതരുടെ കണക്കുകൾ പ്രകാരം സിഡ്നിയിലെ രണ്ട് സബർബുകളിൽ നിന്ന് ഒട്ടേറെ ആളുകൾ മറ്റു സ്ഥലങ്ങളിലേക്ക് യോജിക്കുന്ന സാഹചര്യങ്ങൾ തേടി പോയതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു.
ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കനുസരിച്ച് 2016 ഹയസ്റ്റ് നെറ്റ് മൈഗ്രേഷൻ ലോസ് ഉണ്ടായിട്ടുള്ള രണ്ട് സബർബുകൾ ഒന്ന് സിഡ്നി ഇന്നർ സൗത്ത് വെസ്റ്റും രണ്ട് സിഡ്നി പാരാമെറ്റയും. ആ സിറ്റിയിലേക്ക് കടന്നു വരുന്നവർ ഒരുപക്ഷെ പുറത്തുനിന്ന് ഉള്ളവരാകാം, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ തന്നെയുള്ള മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഉള്ള ഇന്റേണൽ മൈഗ്രേഷനും ആവാം. അങ്ങനെയുള്ളവർ അതിൽ കൂടുതലും പുറത്തുനിന്നുള്ള കുടിയേറ്റക്കാരാണ് ആകാനാണ് സാധ്യത. ഹയസ്റ്റ് നെറ്റ് മൈഗ്രേഷൻ ലോസസ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സിറ്റിയിൽ നിന്ന് ഓസ്ട്രേലിയയിലെ മറ്റ് പട്ടണങ്ങളിലേക്കുള്ള പാലായനത്തെയാണ്.
ഇപ്പോൾ പ്രതാപ് ലക്ഷ്മണൻ ചൂണ്ടിക്കാട്ടിയതുപോലെ സിഡ്നിയിലെ ചില സബർബുകളിൽ നിന്ന് മറ്റു നഗരങ്ങളിലേക്കും ഉൾനാടൻ മേഖലകളിലേക്കും പലരും മാറാനിടയായി. ഇത്തരത്തിൽ സിഡ്നിയിൽ 9 വർഷം താമസിച്ചതിന് ശേഷം ബ്രിസ്ബനിലേക്ക് മാറിയതാണ് കുര്യൻ കൊച്ചുകുടിയും കുടുംബവും.
സിഡ്നിയിൽ ഞാനൊരു 8.5 വർഷത്തോളം ഉണ്ടായിരുന്നു. 8 to 9 വർഷത്തോളം ഉണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് ഹൗസിംഗ് അഫോർഡബിലിറ്റി ഉണ്ട്, പിന്നെ വണ്ടികളുടെ ആനുവൽ രജിസ്ട്രേഷൻ ചാർജസ് ഉണ്ടല്ലോ, അത് സിഡ്നിയായിട്ട് ഒത്തിരി കുറവുണ്ട് ബ്രിസ്ബെയിനിൽ. പിന്നെ മറ്റ് ചിലവുകൾ ഇപ്പോൾ വാടകയ്ക്കാണെങ്കിൽ തന്നെ സിഡ്നിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവുണ്ട്. അങ്ങനെ ഒത്തിരി ചിലവ് വ്യത്യാസങ്ങളുണ്ട് സിഡ്നിയായിട്ട്. ഞാനിപ്പോൾ ഒരു 6 മാസമായുള്ളൂ ഇങ്ങോട്ട് മാറിയിട്ട് സിഡ്നിയിൽ നിന്ന് ബ്രിസ്ബെയിനിലേക്ക് മാറാനുള്ള മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാല് ഹൗസിംഗ് അഫോർഡബിലിറ്റി, അതുപോലെ തന്നെ ഫാമിലിക്ക് കുറച്ച് അലർജി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു വെതർ ആയിട്ട്. അതുകൊണ്ടാണ് മെയിനായിട്ട് മാറാൻ കാരണം. ബ്രിസ്ബെയിനില് സിഡ്നിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല വില വ്യത്യാസമുണ്ട് വീടുകൾക്ക്. എന്നിരുന്നാലും നല്ല സബർബുകളിൽ അത്ര വിലക്കുറവെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ സിഡ്നിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്.
നമ്മളിപ്പോൾ കേട്ടതുപോലെ നിരവധി വർഷങ്ങളായി സിഡ്നിയിൽ താമസിച്ചിട്ടുള്ള പലരെയും ഈ പ്രതിസന്ധി ബാധിക്കുന്നുണ്ടെങ്കിലും സിഡ്നിയിലെ വിലക്കയറ്റം പുതുതായി എത്തുന്നവരെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്നുള്ള വിലയിരുത്തലാണ് ജോഷി ജോൺ നടത്തുന്നത്.
അങ്ങനെ എല്ലാവരും ഒരു മോശം നിലയിൽ ഞാൻ പറയില്ല. ഇവിടെ ഒരുപാട് മലയാളികളുണ്ട്, 5, 6, 7 പ്രോപ്പർട്ടി ഉള്ളവര്, വാങ്ങി ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ഉള്ളവര്, അവര് നല്ല സമയത്ത് വന്നു, നല്ല അങ്ങനെ ചീപ്പായി പ്രോപ്പർട്ടികൾ കിട്ടി, അങ്ങനെ ഉൾപ്രദേശത്ത് അവരത് വാങ്ങി, ഇപ്പൊ അതിനൊക്കെ പൈസ കൂടി നല്ല പോലെ ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്. കുറെ മലയാളീസ് ഉണ്ട് നമ്മുടെ ഇവിടെ. അടുത്ത കാലം വരുന്നവർക്ക് ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. സാലറി കോമ്പറ്റീഷൻ, സാലറി അങ്ങനെ റൈസ് ആവുന്നില്ല, പ്ലസ് അഫോർഡബിലിറ്റി അങ്ങനെ വീണ്ടും വരുന്നു. അവർക്ക് ലോൺ കിട്ടാനായിട്ട് വിഷമിക്കും. ബാങ്ക്സ് ഓൾസോ അവർ ടൈറ്റൻ ചെയ്തിട്ടുണ്ട്.
സിഡ്നിയിൽ കാണുന്ന ഈ പ്രതിസന്ധി തരണം ചെയ്യുന്നത് ലക്ഷ്യമിട്ടുള്ള നടപടികൾ ന്യൂ സൗത്ത് വെയിൽസ് സർക്കാർ കൈക്കൊണ്ടില്ലെങ്കിൽ ഒട്ടേറെ ആളുകൾ മറ്റു നഗരങ്ങളിലേക്ക് തൊഴിലവസരങ്ങൾ തേടിപ്പോകുമെന്നും ജോൺ ജേക്കബ് പറയുന്നു.
സ്റ്റേറ്റ് ഗവൺമെന്റ് എന്തെങ്കിലും ഒരു ഒരു പോളിസി ചേഞ്ച് വല്ലതും ഉണ്ടാക്കിയാലേ പറ്റത്തുള്ളൂ. കോസ്റ്റ് ഓഫ് ലിവിംഗ് കുറയ്ക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും അവർ ചെയ്യണം. അതുപോലെ തന്നെ ക്രിയേറ്റ് മോർ ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ഇത് മാത്രമേ എന്തെങ്കിലും ഇഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ ഒരു ഇതായിട്ട്. കാരണം ഈ ന്യൂ സൗത്ത് വെയിൽസിലാണ് ഈ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഏറ്റവും ഹൈ. മറ്റുള്ള സ്റ്റേറ്റ്സില് ഇത്രയും ഇല്ല. അതുകൊണ്ടാണ് ആൾക്കാർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് തേടി മറ്റുള്ള സ്റ്റേറ്റ്സിലോട്ട് മാറുകയും ഈ കൺട്രീസ് ആയിട്ടിലോട്ടൊക്കെ മാറാനായിട്ട് ഉദ്ദേശിക്കുന്നത്.
അമിതമായ വിലക്കയറ്റം സിഡ്നിയിലുള്ളവരെ പ്രതിസന്ധിയിലാക്കുമ്പോഴും സിഡ്നി നഗരത്തിനുള്ള പ്രസക്തി ഇപ്പോഴും വളരെ വലുതാണ്. എന്നാൽ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിന് സർക്കാർ എന്ത് നടപടികൾ കൈക്കൊള്ളുമെന്നുള്ള കാര്യം കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്.